നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം.
കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് മോശമാണോ? എന്തായാലും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം മിക്കവരും തന്നെ ചോറുണ്ണുന്നത് കൈകൊണ്ടാണല്ലോ. എന്നാൽ എല്ലാവരുമല്ല, മലയാളി കുടുംബങ്ങളിലെ കുട്ടികളിൽ മിക്കവരും തന്നെ ഫോക്കും സ്പൂണുമൊക്കെ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. എന്താണ് മലയാളി കുടുംബങ്ങളിലെ കുട്ടികൾ കൈകൊണ്ട് ചോറുണ്ണുന്നതിനെക്കുറിച്ചും കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നത്? ഈ വിഷയം പ്രമേയമാക്കിക്കൊണ്ടുള്ള കുട്ടികളുടെ പുസ്തകത്തിനാണ് 2024 ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിൻ്റെ മൾട്ടി കൾച്ചറൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. സ്റ്റേ ഫോർ ഡിന്നർ എന്നതാണ് പുസ്തകത്തിൻ്റെ പേര്. ബ്രിസ്ബനിലുള്ള മലയാളി സന്ധ്യാപാറപ്പൂക്കാരൻ എഴുതിയ പുസ്തകത്തിൻ്റെ ഇല്ലസ്ട്രേഷൻ നിർവഹിച്ചിരിക്കുന്നത് മിഷേൽ പെരേരയാണ്. പുസ്തകത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ചും ഈ നേട്ടത്തെക്കുറിച്ചും SBS മലയാളത്തോട് പങ്കുവയ്ക്കുകയാണ് സന്ധ്യാപാറപ്പൂക്കാരൻ. SBS മലയാളം പോഡ്കാസ്റ്റുമായി ഡെലിസ് പോൾ. നമസ്കാരം സന്ധ്യാപാറപ്പൂക്കാരൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം.
അതിന് തന്നെ
അഭിനന്ദനങ്ങൾ. ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിന്റെ ലിറ്റററി അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണല്ലോ. ഈ അവാർഡ് എന്താണെന്നും ഏത് പുസ്തകത്തിനാണും ലഭിച്ചിരിക്കുന്നത് എന്ന കാര്യം പറയാമോ?
ഓക്കെ, താങ്ക് യു. ഇത് മൾട്ടികൾച്ചറൽ ന്യൂ സൗത്ത് വെയിൽസ് അവാർഡ് കാറ്റഗറിയിലാണ് എനിക്ക് അത് ലഭിച്ചിരിക്കുന്നത്. എന്റെ മൂന്നാമത്തെ പിക്ചർ ബുക്ക് സ്റ്റേ ഫോർ ഡിന്നർ എന്ന പുസ്തകത്തിനാണ് ഈ അവാർഡ് കിട്ടിയിട്ടുള്ളത്.
ഓക്കെ ഓക്കെ, സ്റ്റേ ഫോർ ഡിന്നർ എന്നാണ് പുസ്തകത്തിന്റെ പേര്.
അതെ.
മുൻപ് SBS മലയാളത്തിൽ അതിഥിയായി എത്തിയപ്പോൾ അന്ന് അമ്മാ സാരി എന്ന പുസ്തകവും അതുപോലെ തന്നെ ദ ബോയ് ഹൂ വോണ്ടഡ് ടു ഷ്രിങ്ക് ഹിസ് നെയിം എന്നുള്ള രണ്ട് പുസ്തകങ്ങളായിരുന്നു അന്ന് ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളായിട്ട് നമ്മൾ പരിപാടിയിലൂടെ അവതരിപ്പിച്ചതും, അതുപോലെ തന്നെ അതിൻ്റെ ഒരു കുടിയേറ്റ ജീവിതവുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. എങ്ങനെയാണ് സ്റ്റേ ഫോർ ഡിന്നർ എന്ന ഈ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രമേയം എന്താണ്, ഒപ്പം ഇത് അവാർഡിന് തെരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരു സാഹചര്യങ്ങളും ഒന്ന് വിവരിക്കാം?
ഓക്കെ, ഇത് ഇപ്പൊ ഈ അവാർഡ് എങ്ങനെയാ വെച്ചാ, ഈ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയുടെ എന്തെങ്കിലും ഒരു ആസ്പെക്ട് ഉള്ള കഥകൾക്കാണ് ഈ അവാർഡ് അവര് കൺസിഡർ ചെയ്യണത്. അപ്പോ എന്റെ പുസ്തകത്തിൽ എങ്ങനെയാ വെച്ചാ, രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥയാണ് ഇത്. ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകമാണ്. ഒരു പ്രൈമറി സ്കൂൾ ഏജ് ഉള്ള കുട്ടികള് വായിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ രേഷ്മ എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ കഥയാണ് ഇതില്. രേഷ്മ വീട്ടില് കൈകൊണ്ടാണ് ഭക്ഷണം കഴിക്കണത്. ഞാനൊക്കെ വീട്ടില് ചോറും കറിയൊക്കെ കഴിക്കണ പോലെ അവര് രേഷ്മ വീട്ടില് ചോറും കറിയൊക്കെയാണ് കഴിക്കണത്. അപ്പൊ രേഷ്മയുടെ മൂന്ന് കൂട്ടുകാരുണ്ട്. ഈ പുസ്തകത്തില് സ്റ്റോറിയില് രേഷ്മ ഓരോ കുട്ടികളുടെയും വീട്ടിലേക്ക് പോകും ഭക്ഷണം കഴിക്കാനായിട്ട്, ഡിന്നറിന് പോകുമ്പോ ഒരു കുട്ടിയുടെ വീട്ടിൽ അവര് ഫോർക്കും നൈഫും വെച്ചിട്ടാണ് കഴിക്കണത്. അടുത്ത കുട്ടിയുടെ വീട്ടിൽ പോകുമ്പോ അവിടെ ചോപ്പ് സ്റ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് ഭക്ഷണം കഴിക്കണത്. പിന്നെ മൂന്നാമത്തെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോകുമ്പോ അവിടെ അവര് ഫോർക്ക് ഇങ്ങനെ വെച്ചിട്ട് ഈ പാസ്ത കഴിക്കും. അപ്പൊ രേഷ്മ ഇങ്ങനെ ആലോചിക്കും, അവളുടെ വീട്ടിൽ അവരെങ്ങനെയാ കഴിക്കുക, അവര് കൈകൊണ്ടാണല്ലോ കഴിക്കണത് എന്നൊക്കെ അവളിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും. ഇപ്പൊ മറ്റു ഫ്രണ്ട്സിനേക്കാളും വ്യത്യാസമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലായിട്ട് കുറെ ഇങ്ങനെ ആലോചിക്കണതുണ്ട്. എന്താണ് നമ്മൾ കൈകൊണ്ട് കഴിക്കണേ, എന്താണ് അതിന്റെ, അപ്പോ അതിങ്ങനെ കൈകൊണ്ട് കഴിക്കുമ്പോ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടോന്നൊക്കെ ഇങ്ങനെ മനസ്സിലൊക്കെ ഇങ്ങനെ വിചാരിക്കും അവള്. ലാസ്റ്റ് ഫ്രണ്ട്സിനെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കാമെന്ന് അമ്മ പറയും, നീ അവിടെയൊക്കെ പോയി കഴിച്ചില്ലെങ്കിൽ നമുക്ക് എല്ലാവരും ഇങ്ങോട്ട് വിളിക്കാം. അപ്പൊ രേഷ്മയ്ക്ക് രേഷ്മയുടെ അമ്മ പറയും, നമുക്ക് സദ്യ ഉണ്ടാക്കാം, നമുക്ക് സദ്യ ഉണ്ടാക്കിയിട്ട് അവർക്ക് നല്ലൊരു സദ്യ വിളമ്പാം, നമുക്ക് കുറെ വാഴലിക്ക ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ. പക്ഷെ രേഷ്മയ്ക്കൊരു മടി, നമ്മൾ കൈകൊണ്ട് കഴിക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ എന്താ വിചാരിക്കാന്ന് രേഷ്മയ്ക്കൊരു മടി ഇങ്ങനെ തോന്നും. അപ്പൊ അതാണ് കഥ. എന്നിട്ട് കുട്ടി ഇപ്പോള് രേഷ്മ പറയും, നമുക്ക് അന്ന് ബാർബിക്യൂ ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്ക് ഫിഷ് ആൻഡ് ചിപ്സ് ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ്. പക്ഷെ ലാസ്റ്റ് ഇവര് സദ്യ തന്നെ ഉണ്ടാക്കും. കൂട്ടുകാരൊക്കെ കൂടി വന്ന് അത് കഴിക്കേണ്ടതാണ്.
അപ്പോ നമ്മുടെ ഈ കുടിയേറ്റ സമൂഹത്തിലെ വിഷയങ്ങൾ പ്രത്യേകമായി കണ്ടെത്തുന്നതിന് സദ്യക്ക് പ്രത്യേക ഒരു ഒരു നാക്കുണ്ടെന്ന് തോന്നുന്നു. കാരണം അമ്മാസാരിയിലും അതുപോലെ തന്നെ കുട്ടികളുടെ പേരുകളുടെ നീളം കൂടുന്നതൊക്കെ പ്രമേയമാക്കിയതിന് പിന്നാലെയാണല്ലോ വീട്ടിലെ ഭക്ഷണം കഴിക്കുന്ന രീതി. അതായത് ഇപ്പൊ എന്റെ വീട്ടിലായാലും കുട്ടികളെ ചോദിക്കാറുണ്ട്, അപ്പ അമ്മ എന്താ കൈകൊണ്ട് കഴിക്കുന്നത്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് വരുമ്പോൾ അവർ കൈകൊണ്ടാണല്ലോ കഴിക്കുന്നത്, നമ്മൾ ഫോക്ക് ആൻഡ് സ്പൂൺ ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ചർച്ചകൾ ഏതൊരു കുടിയേറ്റ ഫാമിലിയിലും ഉണ്ടാകുന്നതാന്ന് എനിക്ക് തോന്നുന്നു. അത്തരം പ്രമേയങ്ങൾ കണ്ടെത്താൻ ഒരു പ്രത്യേക നാക്ക് തന്നെ സന്ധ്യയ്ക്ക് ഉണ്ടല്ലോ.
അത് നാക്കാണോ എന്നറിയില്ല, കൂടുതലും അത് നമ്മുടെ അനുഭവമാണല്ലോ, നമ്മള് ജീവിക്കുന്ന അനുഭവമാണ് അത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഡെലിസ് പറയണം, ഡെലിസിന്റെ കുട്ടികളും ചോദിച്ചിട്ടുണ്ട്, ഞാനും ഇത് ചോദിച്ചിട്ട് തന്നെയാണ് വളർന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും തുളുമ്പി നിൽക്കുന്ന കാര്യങ്ങളാണത്. അപ്പോ അത് മാത്രല്ല, ഇന്നത്തെ പുസ്തകങ്ങളില്, കുട്ടികളുടെ പുസ്തകങ്ങളില് ഇങ്ങനെ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടാവുമല്ലോ കുട്ടികളുടെ പുസ്തകത്തിൽ എന്നൊക്കെ പറയുമ്പോൾ, ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട്. ഭക്ഷണങ്ങൾ ഒരു ഫുഡ് ഒരു മെയിൻ ഒരു ഇതാണ്, നമുക്ക് കാണാൻ പറ്റും ഈ കുട്ടികളുടെ ഭക്ഷണത്തിൽ. പക്ഷെ നമ്മുടെ ടൈപ്പ് ഫുഡുകളൊന്നും ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല. സദ്യ ആയാലും ഇപ്പൊ നമ്മുടെ നമ്മൾ കഴിക്കുന്ന ദോശ, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ലിറ്ററേച്ചറിൽ, ഇവിടുത്തെ ലിറ്ററേച്ചറിൽ കണ്ടിട്ടില്ല. എന്നാ നമ്മള് മലയാളി ഓസ്ട്രേലിയൻസ് എന്ന നിലയ്ക്ക് ഇതൊക്കെ നമ്മളിവിടെ സ്ഥിരം കഴിക്കുന്ന കാര്യങ്ങളാണ്.
അതെ അതെ അതെ. സന്ധ്യ ചെറുപ്പം മുതലേ, സന്ധ്യ ചെറുപ്പം മുതലേ വിദേശത്തായിരുന്നു ഇത്തരത്തിൽ ഒരു അനുഭവങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഉണ്ടായതാണോ, അല്ലെങ്കിൽ കുട്ടികളിൽ കുട്ടികളുടെ അനുഭവങ്ങളാണോ ഈ പുസ്തകങ്ങളിലൂടെ വരുന്നത്, അല്ലെങ്കിൽ സ്വന്തം അനുഭവങ്ങളാണോ?
ആ, എന്റെ ഞാൻ ഇവിടെ 3 വയസ്സുള്ളപ്പോ വന്നതാണ് മെൽബണില്. പക്ഷെ അത് കഴിഞ്ഞ് 11 വയസ്സുള്ളപ്പോ ഞാൻ തിരിച്ചു നാട്ടിൽ പോയി. എന്നിട്ട് ഹൈസ്കൂളും ഞാൻ നാട്ടിലാണ് ചെയ്തത്. പക്ഷെ ആ ഒരു ആദ്യത്തെ ഒരു 10 കൊല്ലം ഇവിടെ മെൽബണിൽ താമസിച്ച സമയത്ത് അനുഭവങ്ങളാണ് ഇപ്പൊ എനിക്ക്, ഇപ്പൊ ഈ ടൈമിൽ എനിക്ക് ആ അനുഭവങ്ങൾ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ നോക്കിയായാലും ഇന്നത്തെ കുട്ടികളുടെ ഇടയിൽ നോക്കിയായാലും നമുക്ക് ഇങ്ങനത്തെ ചില പേരിന്റെ കാര്യമായാലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും.
ഈ ഒരു അവാർഡുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുകയാണെങ്കിൽ, ഈ പ്രമേയത്തെ അവരെങ്ങനെയാണ് സ്വീകരിച്ചത്, അതേക്കുറിച്ച് കൂടുതൽ ഒരു വിശകലനം ഒക്കെ നടത്തിയോ, എങ്ങനെയാണ് ഈ അവാർഡിലേക്ക് എത്തിയത്, അതേക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുമോ?
അവാർഡിലേക്ക് എത്തി, ഞാൻ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അവാർഡ് പറ്റിട്ട് എന്റെ പബ്ലിഷർ പറഞ്ഞപ്പോഴാണ്, ഇങ്ങനെ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഈ ഒരു അവാർഡിന് ഈ ബുക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ എന്നാണ് ഞാൻ തന്നെ ആലോചിക്കുന്നത്. അപ്പോ അവരതങ്ങനെ ഈ അവാർഡിന് വേണ്ടി അയച്ചു കൊടുത്തതിന് എനിക്ക് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. അപ്പൊ ഞാൻ ജഡ്ജസിന്റെ കോമെന്റ്സ് നോക്കിയപ്പോ മൾട്ടി കൾച്ചറലിസം നന്നായി പ്രതിപാദിക്കുന്ന ഒരു പുസ്തകമായിട്ട് അവരതിനെ എടുത്ത് പറയുന്നുണ്ട്. അതിന്റെ മാത്രല്ല, അതിലൊരു ആക്സെപ്റ്റൻസും തരുന്നുണ്ട്. അതായത് നമ്മുടെ വ്യത്യാസങ്ങളുണ്ടല്ലോ, അതായത് ഇത് ഇതൊരു വ്യത്യാസം മാത്രല്ല, ഇത് നമ്മള് നമ്മുടെ ഇങ്ങനത്തെ വ്യത്യാസങ്ങൾ നോർമലൈസ് ചെയ്യണം എന്നുള്ളത്. കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുള്ളത് അതൊരു വ്യത്യാസമായിട്ട് മാറ്റി നിർത്തേണ്ട ഒരു സാധനമല്ല, അതൊരു ഒരു നോർമൽ പാർട്ട് ഓഫ് ഓസ്ട്രേലിയൻ ലൈഫാണ്. കാരണം ഇവിടെ എത്രയോ ആൾക്കാർ കൈകൊണ്ട് ഭക്ഷണം കഴിക്കണ, നമ്മുടെ കേരള മാത്രല്ല വേറെ പല കൾച്ചേഴ്സും ഈ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഒരു സംഭവമാണ്. അപ്പൊ അതൊരു നോർമൽ സംഭവമായിട്ട് ആവേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ പുസ്തകങ്ങളോണ്ട് പ്രത്യേകിച്ച് ഇങ്ങനത്തെ അവാർഡും കിട്ടുമ്പോ അത് കൂടുതൽ റീച്ച് സ്കൂളുകളിലേക്കും കുട്ടികൾക്കും അത് വായിക്കാനും അപ്പൊ ആ ഒരു ഡിഫറൻസ് നോർമലൈസ് ചെയ്യാനും സാധിക്കും.
ഇത് കഥ, ഈ കഥ പറയുന്നതിനായിട്ട് സ്വീകരിച്ചിരിക്കുന്ന മാർഗങ്ങൾ എന്താണ്? ഇതിന്റെ ഒരു പ്രമേയം വായനക്കാരിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇംഗ്ലീഷിലാണല്ലോ സ്വാഭാവികമായിട്ടും ഈ പുസ്തകം, അതിന്റെ ഒരു മറ്റു മാർഗങ്ങളും അതിന്റെ ഒരു ടെക്നിക്സ് എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്?
ഇതിപ്പോ ഒരു പിക്ചർ ബുക്കാണ്. പിക്ചർ ബുക്ക് പറയുമ്പോ ഞാൻ എന്റെ എല്ലാ ബുക്സും പിക്ചർ ബുക്കാണ്. അപ്പൊ അതില് ഈ ടെക്സ്റ്റും എന്റെ വാക്കുകളും പിന്നെ മിഷേലിന്റെ ആർട്ടും. മിഷേലാണ് എന്റെ എല്ലാ, മിഷേൽ പെരേരാണ് ഈ ആർട്ടിസ്റ്റിന്റെ പേര്. മിഷേല് മെൽബണിലാണ്. എന്റെ എല്ലാ ബുക്കും ഇലസ്ട്രേറ്റർ മിഷേലാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ പബ്ലിഷർ എന്നെ മിഷേലിനും കൂടി പെയർ ചെയ്ത് ഞങ്ങളുടെ ബുക്ക്, ആദ്യത്തെ ബുക്ക് നല്ല നന്നായി സ്വീകരിച്ചു എല്ലാവരും. അപ്പോ ഞങ്ങൾ ഒരുമിച്ച് തന്നെ വെക്കാൻ തീരുമാനിച്ചു അവര്. എല്ലാ ബുക്കും ഞാനും മിഷേലും ഒരു ടീമായിട്ടാണ് ഞങ്ങളിപ്പോ ചെയ്യുന്നത്. അപ്പോ മിഷേല് നന്നായി എന്റെ വാക്കുകളെ ഞാൻ വിചാരിക്കുന്നയാളപ്പുറത്തേക്ക് നല്ല നല്ല ഭംഗിയിലത് ആളത് ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ പിക്ചർ ബുക്ക് എന്ന് പറയുമ്പോ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും ഒരു കഥ രീതിയിൽ ആ തീമിനെ ഇങ്ങനെ എന്താ പറയാ ആ ഒരു തീം മാത്രം ആയിട്ട് എടുത്തിട്ട് പ്രതിപാദിക്കാൻ. അത് ഞാൻ ഞാൻ അതിന് കോഴ്സ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഞാൻ പ്രത്യേകം പഠിച്ചിട്ടുണ്ട് ഇതെങ്ങനെയാ എഴുതണ്ടേന്ന്. അപ്പൊ അങ്ങനെ അത് ആ രീതിയിൽ അങ്ങോട്ട് എഴുതണു.
ഇനി ഈ അവാർഡിന് ഒരു ക്യാഷ് അവാർഡും കൂടി ഇതിന്റെ ഒരു ഭാഗമാണെന്ന് തോന്നുന്നു. ഈ അവാർഡിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു വ്യക്തത നൽകാം, എന്താണ് ഈ അവാർഡ് സമ്മാനിക്കുന്നത് എന്നത്?
ക്യാഷ് അവാർഡാണ്. അപ്പൊ ഈ അവാർഡിന് $30,000 ആണ് ഇതിന്റെ അവാർഡ്. അപ്പോ അത് എനിക്ക് പകുതിയും പകുതി മിഷേലിനും അങ്ങനെയാണ് കിട്ടുക. കാരണം ഞങ്ങൾ രണ്ടുപേരാണല്ലോ ഇതിന്റെ ക്രിയേറ്റേഴ്സ്. അപ്പൊ ഹാഫ് ഹാഫ് ആയിട്ട്.
അപ്പൊ ഇത് വായിക്കാൻ താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ ഈ പുസ്തകം കാണണം ഒക്കെ താല്പര്യമുള്ളവർക്ക് ഇത് എവിടെയാണ് ഇത് ലഭിക്കുക? ഇത് ലൈബ്രറിയിലാണ് ലഭിക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടാണ് ലഭിക്കുക, എങ്ങനെയാണ്?
ലൈബ്രറിയിൽ ഉണ്ടാവണം മിക്കതും, ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ ലൈബ്രറിയിൽ പോയിട്ട് ചോദിക്കാം ഇങ്ങനെ ഇന്ന ബുക്ക് ഉണ്ട്. അവർ പറഞ്ഞാൽ അവർ അത് മേടിക്കും, ലൈബ്രറി കളക്ഷന് വേണ്ടി മേടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഓൺലൈനിൽ ആമസോൺ ബുക്ക് ബുക്ക് ടോപ്പിയ എന്നാ പറഞ്ഞ സൈറ്റുകളിൽ എല്ലാം അത് കിട്ടും.
ഇതൊരു ഫുൾ ടൈം ജോലി ആയിട്ടാണോ സന്ധ്യ ചെയ്യുന്നത് അല്ലെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് വേറെ ജോലിക്ക് ഒപ്പമാണോ ഒരു അല്ലെങ്കിൽ ഫുൾ ടൈം ഓഥർ ആണോ, എങ്ങനെയാണ്?
ഫുൾ ടൈം മാത്രമല്ല, ഞാൻ മറ്റൊരു ജോലി ഉണ്ട് എനിക്ക്. ഫുൾ ടൈം ഓത്തറാക്കാൻ നമുക്ക് അതിനും മാത്രം ഇതിന് ഇതിൽ നിന്ന് നമുക്ക് കിട്ടില്ല. അപ്പൊ അതെന്തായാലും നമുക്ക് മറ്റൊരു ജോലിയുടെ ആവശ്യമുണ്ട്.
ഓക്കെ, അപ്പൊ എന്തായാലും ഇത്തരത്തിലൊരു ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിന്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു പുരസ്കാരത്തിന് അർഹയായതിനു ശേഷം കൂടുതലൊരു പുതിയ പദ്ധതികൾക്കൊക്കെ തയ്യാറെടുക്കുന്നുണ്ടാവുമല്ലോ. പുതിയതായിട്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും മനസ്സിലുണ്ടോ, പ്രമേയങ്ങൾ എന്തെങ്കിലും?
ആ ഉണ്ട് ഉണ്ട്. എന്റെ അടുത്ത ബുക്ക് ഇറങ്ങുന്നത് സെപ്റ്റംബറിൽ ഇറങ്ങും. അതില് നമ്മള് എഴുതി ആ കഥ എന്താ വെച്ചാ നമ്മുടെ മാതൃഭാഷ ഇല്ലേ, മാതൃഭാഷ നഷ്ടപ്പെടുന്നതിനെ കുറിച്ചിട്ടും ഉള്ള ഒരു ഒരു കഥയാണ്. അപ്പൊ അതും എനിക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ഒരു തീമാണ്. നമ്മുടെ മക്കളിൽ കാണുന്ന ഒരു ഇതാണ് അവര് മലയാളം വർക്കിലും ഇംഗ്ലീഷ് കൂടുതൽ പറയലും, പിന്നെ നമ്മളവരെ മലയാളം പഠിപ്പിക്കാൻ ശ്രമിക്കലും, അതൊക്കെ അതൊക്കെ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു മൈഗ്രന്റ് ലൈഫിൽ റെലവെന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു. നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഒരു സംഭവമാണ് ഈ മാതൃഭാഷയുടെ ഒക്കെ.
എന്തായാലും ഇനി പുറത്തിറങ്ങുന്ന സെപ്റ്റംബറിൽ പുറത്തിറങ്ങുന്ന മാതൃഭാഷയുമായി ബന്ധപ്പെട്ടുള്ള പുസ്തകവും ശ്രദ്ധേയമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇത്രയും നേരം SBS മലയാളത്തിന്റെ ശ്രോതാക്കളോട് ഈ അവാർഡുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതിന് വളരെയധികം നന്ദി. ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു.
താങ്ക് യു സോ മച്ച് SBS മലയാളം.
ന്യൂ സൗത്ത് വെയിൽസ് സർക്കാരിന്റെ 2024 മൾട്ടി കൾച്ചറൽ അവാർഡിന് അർഹമായിട്ടുള്ള സ്റ്റേ ഫോർ ഡിന്നർ എന്ന കുട്ടികളുടെ പുസ്തകത്തെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ കേട്ടത്. ഈ പുസ്തകം എഴുതിയിരിക്കുന്ന സന്ധ്യാ പാറപ്പൂക്കാരനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. സമാനമായിട്ടുള്ള പോഡ്കാസ്റ്റുകൾ SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും കേൾക്കാം. കൂടാതെ SBS ഓഡിയോ ആപ്പ്, ആപ്പിൾ പോഡ്കാസ്റ്റ്, സ്പോട്ടിഫൈ എന്നിവയിലും കേൾക്കാവുന്നതാണ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് അവതരിപ്പിച്ചത് ഡെലിസ് പോൾ.
ലൈക്ക്, ഷെയർ, കോമെന്റ്. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.